നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഇന്ത്യയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യൂണിയൻ ബജറ്റും അതിന് പിന്നാലെ കേരളത്തിൽ സംസ്ഥാന ബജറ്റും പുറത്തുവിട്ടു. ഇതിൽ പ്രവാസികളെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ പരിശോധിക്കുകയാണ് SBS മലയാളം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ രാജേഷ് കെ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ രാജേഷ് കെ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ രാജേഷ്. യൂണിയൻ ബഡ്ജറ്റും അടുത്തിടെ പുറത്തു വന്നു, ഒപ്പം അതിന് പിന്നാലെ കേരള സംസ്ഥാന ബഡ്ജറ്റും പുറത്തു വന്നു. യൂണിയൻ ബഡ്ജറ്റ് പുറത്തു വന്നതിന് പിന്നാലെ ചെറിയൊരു ആശയക്കുഴപ്പം നികുതിയുമായി ബന്ധപ്പെട്ട്, NRIs നികുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിന് വ്യക്തത നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ഓസ്ട്രേലിയൻ മലയാളികൾക്കായിട്ട് കൂടുതലൊരു വ്യക്തത ലഭിക്കാനായിട്ട് ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് ഈ യൂണിയൻ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്? പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്.
ഓക്കെ, യൂണിയൻ ബഡ്ജറ്റിൽ ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒന്ന്, നമ്മുടെ NRI എന്നുള്ള നിർവചനത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് സർക്കാർ. ഇതുവരെയുള്ള നിർവചനം എന്ന് പറയുന്നത് 182 ദിവസം, അതായത് 6 മാസം പുറത്ത് താമസിക്കുന്ന ഏതൊരാളെയും NRI നോൺ റെസിഡന്റ് ഇന്ത്യനായിട്ട് പരിഗണിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 240 ദിവസമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതായത് 240 ദിവസം തുടർച്ചയായിട്ട് വിദേശത്ത് താമസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ള പദവി നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഓക്കെ,
രണ്ടാമത്തെ നികുതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ റെസിഡൻസി പ്രൊവിഷൻസ് ഒരല്പം കൂടി ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഈ ബജറ്റിനകത്ത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ PAO എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളവർ ഇതുവരെ ആണെങ്കിൽ 182 ദിവസം ഇന്ത്യയിൽ താമസിക്കുമ്പോഴാണ് അവർക്ക് NRI സ്റ്റാറ്റസ് ലഭിക്കുന്നത്. ആ 182 ദിവസം എന്നുള്ളത് 120 ദിവസമായിട്ട് സർക്കാർ കുറച്ചിട്ടുണ്ട്. 120 ദിവസം താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് NRI സ്റ്റാറ്റസ് കിട്ടും. അതുപോലെ തന്നെ ഈ NRI സ്റ്റാറ്റസിനകത്ത് നമ്മൾ വേറൊരു പ്രത്യേകത, ഇപ്പൊ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾ NRI ആയിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ അവര് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവരുടെ ഏണിങ് അവരിപ്പം 3-4 രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു വർഷത്തിൽ ജീവിക്കുന്നത് വർക്ക് ചെയ്യുന്ന പല രാജ്യങ്ങളിലാണ്. എന്നാൽ അവർ ഈ രാജ്യങ്ങളിൽ എവിടെയും നികുതി കൊടുക്കുന്നില്ല എങ്കിൽ അവർ ഇന്ത്യയിൽ, അതായത് അവർ ഇന്ത്യൻ സിറ്റിസൺ ആണ് എങ്കിൽ ഇന്ത്യയിൽ നികുതി കൊടുക്കാനായിട്ട് ഇത്തവണത്തെ ബജറ്റിനകത്ത് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഈ കാലം വരെ, കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഇപ്പൊ NRI ആരായിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യത്തിന് ഇന്ത്യയിൽ നികുതി അടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ പുതിയ ഈ നിർദ്ദേശത്തോടൊപ്പം ഇന്ത്യൻ സിറ്റിസൺസ് ലോകത്തിൽ വേറെ എവിടെയും ഏത് രാജ്യങ്ങളിലും നികുതി അടക്കുന്നില്ല എങ്കിൽ, ഈ NRI സ്റ്റാറ്റസ് ഉള്ള സിറ്റിസൺസ് നികുതി അടക്കുന്നില്ല എങ്കിൽ ഇനി മുതൽ ഇന്ത്യയിൽ നികുതി അടക്കാൻ ബാധ്യസ്ഥരാണ്.
ഓക്കെ, അപ്പോൾ പുറത്ത് വിദേശത്തുള്ള ഇംഗത്തിന് വിദേശത്ത് നികുതി അടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ അടക്കേണ്ടി വരുന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു മാറ്റം.
ബജറ്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതില് വേറെ ഏത് രാജ്യത്തിലും നമ്മൾ നികുതി അടക്കുന്നില്ല എങ്കിൽ ആണ് ഇന്ത്യയിൽ അടക്കേണ്ട കാര്യമുള്ളൂ.
ഓക്കെ,
അപ്പൊ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന NRI സ്റ്റാറ്റസോട് കൂടിയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന പൗരന്മാരെയാണ് മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ടാക്സ് എവിടെയും അടക്കാതെ ജീവിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ബജറ്റിൽ കണ്ടെത്തല്. ഇതിന്റെ രസകരമായ വസ്തുത, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല, ഇത് ബജറ്റിന്റെ പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, തുടർന്നുള്ള ഡോക്യുമെന്റ്സിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശദമായിട്ട് ഏത് എത്ര പെർസെന്റേജ് ആണ്, എത്രയായിരിക്കും അതിന്റെ നികുതി വർധനവ്, ഇല്ലെങ്കിൽ എത്ര നികുതി നിരക്ക് എന്നുള്ളത് ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കില്ല.
ഓക്കെ, ഇതാണ് യൂണിയൻ ബജറ്റിൽ പ്രധാനപ്പെട്ടതായിട്ട്.
പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വരുമ്പോഴാണ് അത് കുറച്ചുകൂടി വ്യക്തമാവുക.
എന്തായാലും ഇനിയിപ്പോൾ കേരള ബജറ്റിന്റെ കാര്യം എടുത്താലും പ്രവാസികളെ സംബന്ധിച്ച് പല കാര്യങ്ങളും കേരള ബജറ്റിന്റെ കാര്യത്തിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇതിൽ ഏറ്റവും പ്രസക്തമെന്ന് പറയാവുന്നത്, പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം?
ഉണ്ട്. കേരള ബഡ്ജറ്റിൽ പ്രവാസികൾക്ക് പ്രത്യേക ഒരു കരുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു സാന്ത്വനം പ്രോജക്ട് നടപ്പാക്കിയിട്ടുണ്ട്. സാന്ത്വനം പ്രോജക്ട് എന്ന് പറയുന്നത് ഈ പ്രവാസികളുടെ ഈ കുടുംബത്തിന്റെ പുനരധിവാസം, അല്ലെങ്കിൽ അവരുടെ പ്രായമുള്ള രക്ഷിതാക്കളുടെ ഒരു പുനരധിവാസം ഒക്കെയാണ് ഈ ഒരു സാന്ത്വനം എന്നുള്ള പ്രോജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സാന്ത്വനം പ്രോജക്ടിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അതിനകത്ത് ഒരു നല്ലൊരു സംഖ്യ, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 27 കോടി രൂപയോളം ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തവണത്തെ ബജറ്റിനകത്ത് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന മിക്കവരും, നമ്മുടെ ഒരു നഴ്സിംഗ് മേഖലയിലേക്കാണ് നമ്മൾക്ക് നഴ്സിംഗ് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ആണ് ശരിക്കും കേരളത്തിൽ വർഷങ്ങളായിട്ടും. അപ്പൊ ഈ നഴ്സുമാർക്കുള്ള വിദേശ ജോലിക്കായി ഒരു ഫിനിഷിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ IT സ്കില്ല്, അതുപോലെ സോഫ്റ്റ് സ്കിൽസ്, അപ്പം ഇതുപോലെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫിനിഷിംഗ് സ്കൂള്. അപ്പൊ ഫിനിഷിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വകയിരുത്ത് 5 കോടി രൂപയോളം നമ്മുടെ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഫിനിഷിംഗ് സ്കൂളായിട്ട് നമ്മൾ ചേർന്ന് ആലോചിക്കേണ്ടത്, ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുവെ അസാപ്പ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കോളേജുകളിൽ ഓടിക്കുന്നുണ്ട്. അപ്പൊ അതിന് സമാന്തരമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ നഴ്സിംഗ് ഫിനിഷിംഗ് കോഴ്സ് എന്ന് പറയുന്നത്.
ഡോക്ടർ രാജേഷ്, അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള ഒന്നര രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി, ഇതിന് പുറമേ മറ്റെന്താണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രവാസികൾക്ക് പ്രസക്തമെന്ന് തോന്നുന്നത്?
പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു സാന്ത്വന പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വയോജനം, ഈ പ്രായമുള്ള മാതാപിതാക്കൾക്കായിട്ട് അവർക്ക് വേണ്ടിയുള്ള പ്രോജക്ടിന് കെയർ ഹോം ഒരു 5 ഏക്കർ സ്ഥലം തന്നെ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. പിന്നെ ലോക കേരള സഭയ്ക്കും ലോക സാംസ്കാരിക മേളയ്ക്കും കൂടിയിട്ട് ഈ വർഷം 12 കോടി രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോ നമ്മുടെ ഗൾഫ് കൺട്രീസിനെയാണ് മിനിസ്റ്റർ ഉദാഹരിച്ചിട്ടുള്ളത്. ഗൾഫ് കൺട്രീസിൽ വല്ല അപകട എന്തെങ്കിലും മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിക്കാനുള്ള ചെലവുകൾ നോർക്ക വഹിക്കുമെന്ന് ഇത്തവണത്തെ ബജറ്റിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എയർപോർട്ട് ആംബുലൻസിന്, അത് എല്ലാ മറുനാടൻ മലയാളികൾക്കും അതിന്റെ ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ എയർപോർട്ട് ആംബുലൻസിന് വേണ്ടിയിട്ട് 1.5 കോടി രൂപയും ഇത്തവണത്തെ ബജറ്റിൽ വകമാറ്റിയിട്ടുണ്ട്.
ഓക്കെ, ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ ഗൾഫ് മേഖലയിലുള്ളവർക്ക് കൂടുതൽ പ്രസക്തമായിരിക്കാം. എങ്കിൽ കൂടി പല ഇപ്പോൾ പ്രായമേറിയവരെ സംരക്ഷിക്കുന്ന കാര്യവും അതുപോലെ തന്നെ നഴ്സിംഗ് രംഗവും എല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിന് പുറമെ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങുന്ന ഒരു കാര്യവും ബജറ്റിൽ നിർദ്ദേശിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് പ്രസക്തമായി.
വിദേശത്തുള്ള പ്രവാസികൾക്ക് 24 മണിക്കൂർ ഹെൽപ്പ് ലൈനും ബോധവൽക്കരണത്തിനും ഒരു പ്രവാസി ലീഗൽ എയ്ഡ് സെല്ലിനും കൂടിയിട്ട് 2 പ്രോഗ്രാമിനും കൂടിയിട്ട് 3 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ വിവരങ്ങൾ ലഭ്യമാക്കും എന്നുള്ളതോ, ഇല്ലെങ്കിൽ ഈ ഹെൽപ്പ് ലൈനിന്റെ കേന്ദ്രം എവിടെയാണോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അപ്പം വരും ദിവസങ്ങളിൽ അതിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ.
ഓക്കെ, എന്തായാലും ഡോക്ടർ രാജേഷ് കെ, വളരെയധികം നന്ദി SBS മലയാളത്തോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചതിന്.
സന്തോഷം. താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.